2019 ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മെഡിക്കൽ കൌൺസിലിന്റെ മരണമണിയോ? ഡോക്ടർ വി രാമൻകുട്ടി തയ്യാറാക്കിയത്. ഇന്ത്യയിൽ ആധുനിക ചികിത്സയുടെ പ്രയോഗം നിയന്ത്രിക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, പ്രാക്ടീസിന്റെ നിയന്ത്രണം. അതായത് മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരമില്ലാതെ ഇന്ത്യയിൽ ഒരു ഡോക്ടർക്കും പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമില്ല. വിദേശങ്ങളിൽ പഠിച്ച് ഇവിടെ വരുന്ന കുട്ടികൾ ഒരു പ്രത്യേക പരീക്ഷയും പാസ്സാകേണ്ടതുണ്ട്. ഉന്നത ബിരുദങ്ങളും രജിസ്റ്റർ ചെയ്യണം. രണ്ടാമത്തേത്, മെഡിക്കൽ കോളേജുകളുടെ മേലുള്ള നിയന്ത്രണം. അതായത് കോളേജ് ആരംഭിക്കുമ്പോഴും പിന്നീട് പല ഘട്ടങ്ങളിലും മെഡിക്കൽ കൌൺസിൽ ഇൻസ്പെക്ടർമാർ കോളേജുകൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. മൂന്നാമത്തേത്, ഡോക്ടർമാർ നടത്തുന്ന പലവിധ അഴിമതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്കടക്കമുള്ള പരാതികൾ സ്വീകരിക്കൽ. പരാതി പരിശോധിച്ച് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള പൂർണ്ണ അധികാരം മെഡിക്കൽ കൌൺസിലിനുണ്ട്. അവരുടെ തീരുമാനം അന്തിമവുമാണ്. എന്നാൽ കുറെ വർഷങ്ങളായി മെഡിക്കൽ കൌൺസിലിന്റെ പ്രവർത്തനം പലവിധ പ്രലോഭനങ്ങൾക്ക് വിധേയമായിരുന്നു എന്നതാണ് സത്യം. കൌൺസിൽ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ശരിയായല്ല നടന്നിരുന്നത്. ഡോക്ടർമാരുടെ വോട്ടുകൾ വിലയ്ക്ക് വാങ്ങുക, കള്ളവോട്ട് ചെയ്യുക, തപാലിൽ വരുന്ന ബാലറ്റ് പേപ്പറുകൾ പോസ്റ്റ്മാനെയും മറ്റും സ്വാധീനിച്ച് സ്വന്തം സ്ഥാനാർത്ഥിക്കായി ഓട്ടുമറിക്കുക എന്നീ കൃത്രിമങ്ങൾ സജീവമായിരുന്നു. പലപ്പോഴും തെറ്റു ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്റെ അറിവിൽ ഇന്ത്യയിൽ ഒരു ഡോക്ടറെ പോലും മെഡിക്കൽ കൌൺസിലിൽ നിന്ന് അച്ചടക്ക നടപടിയായി നീക്കം ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് മാതൃകയായ ബ്രിട്ടനിലെ മെഡിക്കൽ കൌൺസിൽ അംഗങ്ങളുടെ ലൈസൻസ് പോലും റദ്ദ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലെ ജനറൽ മെഡിക്കൽ കൌൺസിൽ ഡോക്ടർമാർക്കൊപ്പം സമൂഹത്തിലെ പ്രശസ്ത വ്യക്തികളും അംഗങ്ങളാണ്. പ്രൊഫഷന് മുകളിൽ സാമൂഹ്യ നിയന്ത്രണം അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. ഈ പശ്ചാത്തലത്തിലാണ് മെഡിക്കൽ രംഗത്തെ നിയന്ത്രണങ്ങൾക്ക് അഴിച്ചുപണി ആവശ്യമാണെന്ന ചിന്തയ്ക്ക് ശക്തി പ്രാപിച്ചത്. നീതി ആയോഗിലെ വിദഗ്ധർ തയ്യാറാക്കിയതാണ് ആദ്യത്തെ ബില്ല്. അത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യുകയും രണ്ടാമതും അവതരിപ്പിക്കുകയും ഇപ്പോൾ പാസാകുകയും ചെയ്തിരിക്കുകയാണ്. പുതിയ കമ്മീഷൻ പൂർണ്ണമായും ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിനെ ഇല്ലാതാക്കുകയും കൌൺസിലിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. പുതിയ നിയമം അനുസരിച്ച് കമ്മീഷനിൽ 25 അംഗങ്ങളാണ് ഉണ്ടാവുക. അതിൽ 17 പേർ ഡോക്ടർമാരായിരിക്കും. കൂടുതൽ പേരെയും കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുകയാണ് ഉണ്ടാവുക. തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിക്ക് ഇതോടെ അവസാനം കാണും. പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പം ഇല്ലാത്തതെന്ന് തോന്നുന്ന ഈ വകുപ്പുകൾ ഇത്രമാത്രം എതിർപ്പ് വിളിച്ചു വരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. പ്രധാനമായും ചില കാര്യങ്ങളോടാണ് ഡോക്ടർമാർക്ക് എതിർപ്പ്. അവയിൽ ഏറ്റവും പ്രധാനം, മറ്റു ചികിത്സാ രീതികളിൽ രജിസ്ട്രേഷൻ നേടിയവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബ്രിഡ്ജ് കോഴ്സ് വഴി ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ലഭ്യമാക്കാനുള്ള തീരുമാനമാണ്. സങ്കര ചികിത്സ, അശാസ്ത്രീയ ചികിത്സ എന്നിവയ്ക്കൊക്കെ വളം വയ്ക്കുമെന്നും പിൻവാതിൽ വഴി ഡോക്ടറാകാൻ മറ്റ് ചികിത്സകരെ അനുവദിക്കണം എന്നുമുള്ളതാണ് എതിർപ്പിനു കാരണം. MBBS പഠനത്തിന്റെ അവസാന പരീക്ഷ ഇന്ത്യയിലൊട്ടാകെ ഒറ്റ പരീക്ഷയായി നടത്തുമെന്നും ആ പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ എന്ന വ്യവസ്ഥയാണ് ഡോക്ടർമാരെ ചൊടിപ്പിച്ച മറ്റൊരു കാര്യം. ഇതോടെ ഇന്നത്തെ മട്ടിലുള്ള PG പ്രവേശന പരീക്ഷയ്ക്ക് അന്ത്യം കുറിക്കപ്പെടും എന്നതാണ് മറ്റൊന്ന്. പ്രാഥമിക ആരോഗ്യതലത്തിൽ നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ തുടങ്ങിയവരെ നിയന്ത്രിതമായി ചികിത്സയ്ക്കും മറ്റും നിയോഗിക്കാനുള്ള നിർദ്ദേശവും എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതുവരെ മെഡിക്കൽ കൌൺസിലിന് ഇല്ലാതിരുന്ന ഒരു അധികാരം കൂടി NMC ഈ ബില്ല് നൽകുന്നുണ്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ 40% സീറ്റുകളിലെ ഫീസ് നിശ്ചയിക്കാനുള്ള അധികാരമാണത്. വ്യാപകമായ അഴിമതിയും പിടിപ്പുകേടും കൊടികുത്തി വാണിരുന്ന മെഡിക്കൽ കൌൺസിലിൽ ഒരഴിച്ചുപണി അത്യാവശ്യമായിരുന്നു എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. ഇപ്പോൾ പ്രതിഷേധമുയർത്തുന്ന ഡോക്ടർമാരുടെ സംഘടനകളെല്ലാം മെഡിക്കൽ രംഗത്തു നടക്കുന്ന പലവിധം അഴിമതികൾക്കും മറ്റ് അനാവശ്യ പ്രവണതകൾക്കും നിശബ്ദ കാഴ്ചക്കാരായി ഇരിക്കുകയായിരുന്നു എന്നതാണ് സത്യം. ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഒരു എക്സിറ്റ് പരീക്ഷ നടത്തുക എന്നതും മോശപ്പെട്ട കാര്യമല്ല. പല രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റി പരീക്ഷകൾ പാസ്സായാൽ തന്നെ ഡോക്ടർമാർക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രത്യേകം ഒരു ലൈസൻസിംഗ് പരീക്ഷ എന്ന സമ്പ്രദായമുണ്ട്. പക്ഷേ ഈ പഴുതുപയോഗിച്ച് പുതിയ സർക്കാരിന്റെ അജണ്ടയിൽ ഉൾപ്പെട്ട ആയുഷ് ഡോക്ടർമാർക്ക് കൂടിയ പദവി നൽകുക, സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്നീ കാര്യങ്ങൾ കൂടി നിർവഹിക്കപ്പെടുന്നു എന്നതാണ് സത്യം.